പ്രിയ സുഹൃത്തെ, കുടുംബാംഗങ്ങൾ തമ്മിലും കൂട്ടുവിശ്വാസികൾ തമ്മിലും വഴക്കുണ്ടാക്കിക്കുന്നവരെ ദൈവം വെറുക്കുന്നു. ഇതൊരു വലിയ പാപമാണ്. അറിയാതെ പോലും അങ്ങനെ ഒരു കാര്യം ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക.
ജീവസന്ദേശത്തിന്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും വന്ദനം. ഇന്നും ജീവസന്ദേശ പഠനത്തിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുവാൻ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. നമുക്ക് ഇന്നത്തെ പഠനം ആരംഭിക്കാം.
സദൃശവാക്യങ്ങളിൽ 6-ാം അധ്യായത്തിൽ ദൈവം വെറുക്കുന്ന 7 കാര്യങ്ങളെക്കുറിച്ചാണല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ നാം കാണുവാൻ ആരംഭിച്ചത്. 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് വായിക്കുകയുണ്ടായി. ഞാൻ ഒന്നുകൂടെ വായിക്കാം. 16-ാം വാക്യം: 6 കാര്യം യഹോവ വെറുക്കുന്നു, 7 കാര്യം അവന് അറപ്പാകുന്നു. ഗർവമുള്ള കണ്ണും വ്യാജമുള്ള നാവും, കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കൈയും, ദുരുപായം നിരൂപിക്കുന്ന ഹൃദയവും, ദോഷത്തിന് ബന്ധപ്പെട്ട് ഓടുന്ന കാലും, ഭോഷ്ക് പറയുന്ന കള്ളസാക്ഷിയും, സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവനും തന്നെ. ഇതിൽ ആദ്യത്തേത് നാം കാണുകയുണ്ടായി, ഗർവമുള്ള കണ്ണ്. ഇത് കണ്ണിനെക്കുറിച്ചല്ല പറയുന്നത്, പിന്നെയോ ഹൃദയത്തിന്റെ നിലവാരത്തെക്കുറിച്ചാകുന്നു പറയുന്നത്. ഇത് നാം കാണുകയുണ്ടായി. നാം വലുതെന്ന് പറയുകയും ചിത്രീകരിക്കുകയും ചെയ്യുന്ന പല പാപങ്ങളെക്കാളും എത്രയോ വലുതാണ് അഹങ്കാരമെന്ന് കഴിഞ്ഞ ദിവസം നാം ചിന്തിക്കുകയുണ്ടായി. 2-ാമതായി, ദൈവം വ്യാജമുള്ള നാവിനെ വെറുക്കുന്നു. തിരുവചനത്തിൽ മദ്യപാനത്തിനെതിരായി പറഞ്ഞിരിക്കുന്നതിനേക്കാൾ വളരെയേറെ നാവിനെ ദുരുപയോഗം ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു എന്ന കാര്യം താങ്കൾക്കറിയാമോ? മദ്യപാനത്തിനെതിരായി പറഞ്ഞിരിക്കുന്നതിനേക്കാൾ കൂടുതൽ നാവിനെ ദുരുപയോഗം ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിന്റെ ഗൌരവം നിങ്ങൾക്ക് മനസ്സിലാകും. നാവിനെ ദുരുപയോഗം ചെയ്യുന്നത് മിക്കവാറും എല്ലാ വർഗത്തിലും ഭാഷക്കാരിലും സാധാരണയാണ്. വ്യാജമുള്ള നാവ്, കള്ളം പറയുന്ന മനുഷ്യർ, എത്ര ശോചനീയമായൊരു അവസ്ഥയാണത്! എങ്ങോട്ട് തിരിഞ്ഞാലും കള്ളം. സത്യം പറയുന്നതിനേക്കാൾ ഏറെ കള്ളം പറയുവാൻ നാവെടുക്കുന്ന മനുഷ്യർ. എന്തെങ്കിലും സാധനം വാങ്ങുവാനൊന്ന് പോയാൽ ആരെയെങ്കിലും വിശ്വസിക്കുവാനൊക്കുമോ? ഒന്നാന്തരമെന്ന് സ്ഥാപിച്ച് പിടിച്ചേൽപ്പിക്കുന്നത് ഒന്നിനും കൊള്ളാത്തതാകുന്നു എന്ന് കാണുന്നവർ പിന്നെ ആരെയെങ്കിലും വിശ്വസിക്കുമോ? അതുകൊണ്ട് തന്നെ കേൾക്കുന്നതിനോടെല്ലാം നേരാണോ എന്ന് ചോദിക്കുന്ന മനുഷ്യർ, സത്യം പറഞ്ഞാൽ പോലും അതിനോടുകൂടെ ആണയിടുന്ന മനുഷ്യർ. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, 116-ാം സങ്കീർത്തനത്തിന്റെ 11-ാം വാക്യം: സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നു എന്ന് ഞാൻ എന്റെ പരിഭ്രമത്തിൽ പറഞ്ഞു. ഈ സങ്കീർത്തനം ആരാണ് എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ദാവീദായിരിക്കും ഇത് എഴുതിയത് എന്നത്രേ ഞാൻ ചിന്തിക്കുന്നത്. ദാവീദ് തന്റെ പരിഭ്രമത്തിൽ ആയിരിക്കും പറഞ്ഞത്. എന്നാൽ എനിക്ക് വളരെ ചിന്തിക്കുവാൻ സമയമുണ്ട്. എന്നിട്ടും ഞാൻ സങ്കീർത്തനക്കാരനോട് ഈ കാര്യത്തിൽ യോജിക്കുന്നു. നിങ്ങളും എന്നോടും ദാവീദിനോടും യോജിക്കുമെന്ന് എനിക്കറിയാം. സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നു. വീണ്ടും സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത് 120-ാം സങ്കീർത്തനത്തിന്റെ 2-ാം വാക്യം: യഹോവേ, വ്യാജമുള്ള അധരങ്ങളെയും വഞ്ചനയുള്ള നാവിനെയും തടുത്ത് എന്റെ പ്രാണനെ രക്ഷിക്കണമേ. ദാവീദ് തന്റെ അനുതാപ പ്രാർത്ഥനയിൽ ചൊല്ലിയത് 51-ാം സങ്കീർത്തനത്തിന്റെ 6-ാം വാക്യം: അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കാനമേ. ദൈവം സത്യത്തിന്റെ ദൈവമാണ്. ഒരിക്കലും വ്യാജത്തിന് അവനോടുകൂടെ ആയിരിക്കുവാൻ സാധ്യമല്ല. അവിടുന്ന് എത്ര അത്ഭുതവാനാകുന്നു! കള്ളം പറയുന്നത് എങ്ങനെ ദൈവം അംഗീകരിക്കുവാനാണ്? സത്യമായ ദൈവം കള്ളത്തെ ഒരിക്കലും അംഗീകരിക്കില്ല. നാം പലപ്പോഴും കള്ളത്തെ അത്ര ഗൌരവമായ പാപമായി കണക്കാക്കാറില്ല. നാം കള്ളുകുടിയും വ്യഭിചാരവും കുലപാതകവുമൊക്കെ വലിയ പാപമായി പറയുമ്പോൾ പോലും കള്ളം പറയുന്നതിനെ വളരെ ലാഘവ ബുദ്ധിയോടെ കാണാറുണ്ട്. എന്നാൽ അങ്ങനെ കാണുന്നവർ വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഒന്ന് വായിക്കുവാൻ ഞാൻ നിങ്ങളെ ഉപദേശിക്കുകയാണ്. അവിടം വായിക്കുമ്പോൾ കള്ളം പറയുന്നതിനെ ചെറുതായി കാണുവാൻ കഴിയുകയില്ല. നാം വലുതായി പറയുന്ന പാപങ്ങളുടെ പട്ടികയിൽ തന്നെ ദൈവം അതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. കള്ളം പറയുന്നവൻ പിശാചിന്റെ മകൻ എന്ന് തിരുവചനം വ്യക്തമായി പറയുന്നു. എന്തു വില കൊടുത്തും ഇതിനെ സ്വന്തം ജീവിതത്തിൽ നിന്നും അകറ്റണം. ഒരു വിധത്തിലും ന്യായീകരിക്കുവാൻ ശ്രമിക്കരുത്. യാഥാർത്ഥ്യങ്ങളെ വളച്ചൊടിക്കുന്നത് വ്യാജമാണ്. ഉള്ളതിനേക്കാൾ അധികം പറയുന്നത് കള്ളമാണ്. നമ്മുടെ തെറ്റിനെ വെളിയിൽ കൊണ്ടുവരാതെ അതിനെ നിശബ്ദത കൊണ്ടോ നാട്യം കൊണ്ടോ മൂടിവെക്കുവാൻ ശ്രമിക്കുന്നതും കള്ളമാകുന്നു. പകുതി സത്യം എന്നൊന്നില്ല. ഒന്നുകിൽ കള്ളം അല്ലെങ്കിൽ സത്യം. പച്ചക്കള്ളവും വെളുത്ത കള്ളവും സൌകര്യപ്രദമായ കള്ളവും എല്ലാം കള്ളമാകുന്നു. അത് പറയുന്നവരൊക്കെ കള്ളന്മാരാകുന്നു. കള്ളം അന്ധകാരലോകത്തിന്റെ വകയാണ്. മനസാക്ഷി അരുത് എന്ന് പറയുമ്പോഴും മറ്റുള്ളവർ കുറ്റപ്പെടുത്തും എന്ന് അറിയുമ്പോഴും നാം രഹസ്യമായി പറയുകയും ചെയ്യുകയും ചെയ്യും. കാരണം പാപത്തെ വിടാനും വയ്യ, മറ്റുള്ളവർ മോശക്കാരനെന്ന് പറയുകയും അരുത്. ഇതല്ലേ പ്രശ്നം? പാപം പാപമായി കണ്ട് ഉപേക്ഷിക്കുവാൻ തയ്യാറായാൽ എന്തിനു കള്ളം പറയണം? നാം ചെയ്യുന്ന തെറ്റ് മറ്റുള്ളവർ കാണരുതെന്ന് കരുതി നാം രഹസ്യത്തിൽ ചെയ്യുമ്പോഴൊക്കെ നാം കള്ളം പറയുവാൻ ആരംഭിച്ചു കഴിഞ്ഞു. നമ്മുടെ കർത്താവ് തന്റെ പരശുശുശ്രൂഷയുടെ സമയത്ത് എത്ര കൃത്യമായിട്ടാണ് സത്യം പറഞ്ഞിരുന്നത്! ആവശ്യമില്ലാത്ത യാതൊന്നും അവൻ പറഞ്ഞില്ല. ദൈവം സകലവും സത്യത്തിനായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ സാത്താൻ കാര്യങ്ങളെ ആകെ വളച്ചൊടിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമുക്കിപ്പോൾ തോന്നുന്നത് ജീവിതത്തിൽ വിജയിക്കുവാൻ ഇടയ്ക്കിടെ കുറെ കള്ളം പറയണം എന്നത്രേ. കള്ളം എപ്പോഴും വളഞ്ഞതും കുഴഞ്ഞുമറിഞ്ഞതും വഞ്ചിക്കുന്നതുമാണ്. സത്യം നേരെയുള്ളതും യാതൊരു കുഴപ്പവുമില്ലാത്തതും തുറന്നതും ആകുന്നു. കള്ളം പറയുന്നവന് കൂടുതൽ ഓർമ്മശക്തി വേണം. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ആകെ തകരും. ഇവിടെ പറഞ്ഞത് ഓർത്തില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം വേറെ വല്ലതും പറഞ്ഞ് നാണക്കെടേണ്ടി വരും. നമ്മെ സത്യത്തിനു വേണ്ടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു കാരണവശാലും കള്ളം പറയരുത്, കള്ളം കാണിക്കരുത്. ജീവിതത്തെ അത് തകർത്തുകളയും. ദൈവം കള്ളം പറയുന്ന നാവിനെ വെറുക്കുന്നു. പലരും കള്ളം പറയുന്നതിന് അടിമപ്പെട്ടിരിക്കുകയാണ്. കള്ളം പറയാതെ ജീവിക്കാൻ വയ്യാത്ത സ്ഥിതിയിലെത്തിച്ചേർന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടിരിക്കുന്നതുപോലെ കള്ളത്തിന് അടിമപ്പെട്ടിരിക്കുന്നു. വാ തുറന്നാൽ കള്ളമേ പറയൂ. ഈ അടിമത്വത്തിൽ നിന്നും, അതെ, അന്ധകാര രാജ്യത്തിന്റെ അംഗത്വത്തിൽ നിന്നും വെളിയിൽ വരുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രാർത്ഥിക്കുക. അല്ല എങ്കിൽ വലിയ നാശത്തിലേക്കാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. മൂന്നാമതായി ദൈവം വെറുക്കുന്ന മൂന്നാമത്തെ കാര്യം കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കൈയാണ്. ഒരു കുലപാതകൻ ദൈവത്തിനും മനുഷ്യർക്കും അറുപ്പുള്ളവനാണ്. ദൈവം പറയുന്നത് ഒരു കുലപാതകൻ ശിക്ഷിക്കപ്പെടണം എന്നത്രേ. കാരണം ദൈവം പാവനമെന്ന് പറഞ്ഞ മനുഷ്യജീവിതത്തെയാണ് അവൻ എടുത്തുമാറ്റിയത്. ഇന്ന് പരക്കെയുള്ള ധാരണ ആകെ മറിഞ്ഞിരിക്കുകയാണ്. ഒരു മനുഷ്യനെ ആരെങ്കിലും കൊന്നെന്നാൽ ആ കുലപാതകനെ ന്യായം വിധിക്കുവാൻ കൊണ്ടുവരുമ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും അവനോട് സഹതാപമാകും. ഓ, ഏതായാലും പോകാനുള്ളവൻ പോയി, ഇവനെയെങ്കിലും കൊല്ലാതിരിക്കണമെന്നത്ര പൊതുജനാഭിപ്രായം. കൂടുതൽ നാശത്തിനായി അവനെ വെറുതെ വിടണം എന്ന് പറയുന്ന മനുഷ്യനെ നിങ്ങളൊന്ന് നോക്കൂ. എന്നാൽ ദൈവവചനം പറയുന്നത് മനുഷ്യജീവിതം ദൈവത്തിന് വിലയേറിയതാണ്. എല്ലാ ജീവിതവും ഒരുത്തൻ മറ്റൊരുവന്റെ ജീവനെ എടുത്തെന്നാൽ കുലപാതകന്റെ ജീവൻ അതിന് പകരമാകണം എന്നത്രേ. ഈ കാര്യത്തിൽ അയവ് കാണിക്കുവാൻ യാതൊരു ന്യായാധിപനും അവകാശമില്ല. നാലാമതായി ദൈവം വെറുക്കുന്ന കാര്യം ദുരുപായം നിരൂപിക്കുന്ന ഹൃദയം. അകൃത്യം ചിന്തിക്കുന്നു. സകല മനുഷ്യനും തെറ്റായ ചിന്തയുണ്ട് എന്നത്രേ ഞാൻ കരുതുന്നത്. ദുഷിച്ച ചിന്തകൾ. കർത്താവായ യേശു പറഞ്ഞു മത്തായിയുടെ സുവിശേഷം 15:19 വാക്യത്തിൽ, എങ്ങനെയെന്നാൽ ദുശ്ചിന്ത, കുലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു. മനുഷ്യ ഹൃദയത്തിൽ വാസ്തവത്തിൽ വൃത്തികെട്ട കാര്യങ്ങൾ മാത്രമാണ് ഉയർന്നു വരുന്നത്. താങ്കളുടെ ഹൃദയത്തിൽ താലോലിച്ച കാര്യങ്ങളും ചിന്തിച്ച തെറ്റായ കാര്യങ്ങളും താങ്കൾ എപ്പോഴെങ്കിലും ഏറ്റുപറഞ്ഞ് കർത്താവിനോട് ക്ഷമയാചിച്ചിട്ടുണ്ടോ? നാം എല്ലാം അത് ചെയ്യേണ്ടതുണ്ട്. നാം ശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട്. ദോഷത്തിന്റെ വിവിധ വശങ്ങളെ ദൈവം കൈകാര്യം ചെയ്യുന്നു. അതിൽ കണ്ണും നാവും കൈകളും ഹൃദയവും കാലുകളും എല്ലാം ഉൾപ്പെടുന്നു. ദൈവം വെറുക്കുന്ന അഞ്ചാമത്തെ കാര്യം ദോഷത്തിന് ബന്ധപ്പെട്ടോടുന്ന കാലാണ്. ഹൃദയത്തിൽ നിരൂപിക്കുന്നു, കാലുകൾ ആ വഴിയെ പോകുന്നു. യെശയ്യാപ്രവാചകൻ അതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്. യെശയ്യാപ്രവചനം 59:7, അവരുടെ കാൽ ദോഷത്തിനായി ഓടുന്നു, കുറ്റമില്ലാത്ത രക്തം ചിന്നുവാൻ അവർ ബദ്ധപ്പെടുന്നു. അവരുടെ നിരൂപണങ്ങൾ അന്യായ നിരൂപണങ്ങളാകുന്നു. ശൂന്യവും നാശവും അവരുടെ പാതകളിലുണ്ട്. ഇവയത്രേ ദൈവം വെറുക്കുന്ന ലിസ്റ്റിലുള്ളത്. എപ്പോഴും ദോഷത്തിനായി മാത്രം ഓടുന്ന മനുഷ്യർ, അന്യായ മാർഗങ്ങളിലൂടെ പണം സമ്പാദിക്കുവാൻ സുഖം തേടി അന്യായ മാർഗങ്ങളിലൂടെ പോകുന്ന മനുഷ്യൻ, അതെ, ദൈവം അത് വെറുക്കുന്നു. ആറാമതായി, ഭോഷ്ക് പറയുന്ന കള്ളസാക്ഷി. ഇന്നിത് അസാധാരണമായൊരു കാര്യമല്ല. അല്പം പണം ചെലവഴിക്കാമെങ്കിൽ എത്ര കള്ളസാക്ഷികളെയും കിട്ടും. നമ്മുടെ ഈ കാലത്തെ സാധാരണ പാപങ്ങളിൽ ഒന്നാണിത്. എന്നാൽ ദൈവം വെറുക്കുന്ന ഒന്നത്രേ ഇത്. ഏഴാമതായി, സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവനും തന്നെ. ഇതിന്റെ മറുവശം കാണിക്കുന്ന ഒരു ധന്യവചനം നമ്മുടെ കർത്താവ് പറഞ്ഞത് ഇപ്രകാരമാണ്, മത്തായിയുടെ സുവിശേഷം 5:9. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ഒരു വലിയ പങ്കാളികൾ വഴക്കുണ്ടാക്കുവാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവരായി കാണാവുന്നതത്രേ. അവർ നിങ്ങളുടെ അയൽപക്കത്തും നിങ്ങളുടെ പള്ളിയിലുമൊക്കെ ഉണ്ടാകും. ഒരുപക്ഷെ അതിലൊരാൾ നിങ്ങളുടെ വീട്ടിലും ഉണ്ടായി എന്ന് വന്നേക്കാം. പ്രിയ സുഹൃത്തെ, കുടുംബാംഗങ്ങൾ തമ്മിലും കൂട്ടുവിശ്വാസികൾ തമ്മിലും വഴക്കുണ്ടാക്കിക്കുന്നവരെ ദൈവം വെറുക്കുന്നു. ഇതൊരു വലിയ പാപമാണ്. അറിയാതെ പോലും അങ്ങനെ ഒരു കാര്യം ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. ഏഴ് പാപങ്ങളുടെ ഈ പട്ടിക ഒരു കണ്ണാടി പോലെയാകുന്നു. നാം അതിലേക്ക് നോക്കിയാൽ ഞെട്ടിപ്പോകും. കാരണം അതിൽ നാം നമ്മെ തന്നെയാണ് കാണുന്നത്. സ്വന്തം വൈകൃതം കാണുമ്പോൾ അമ്പരക്കാത്തത് ആരാണ്? ദൈവവചനമാകുന്ന ഈ കണ്ണാടിയിൽ ശരിയായിട്ടൊന്ന് നോക്കി സ്വയം കാണുവാൻ ഞാൻ താങ്കളോട് അപേക്ഷിക്കുകയാണ്. നാം യഥാർത്ഥത്തിൽ ആയിരിക്കുന്നതുപോലെ തന്നെ താങ്കളും ഞാനും കണ്ടിട്ട് നമുക്ക് ദൈവസന്നിധിയിലേക്ക് ചെന്ന് ഈ കാര്യങ്ങളെക്കുറിച്ച് ഏറ്റുപറയാം. നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയുവാൻ ദൈവത്തോട് അപേക്ഷിക്കാം. അവനോട് നമുക്ക് ആത്മാർത്ഥമായി എല്ലാം തുറന്നു പറയാം. നമ്മെ ശുദ്ധീകരിക്കുവാൻ ദൈവത്തോട് അപേക്ഷിക്കാം. പാപത്തെ മറക്കരുത്. തന്റെ തെറ്റിനെ മറയ്ക്കുന്നവന് ശുഭം വരില്ല. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനാണ് അനുഗ്രഹം ലഭിക്കുന്നത്. ഇനിയും അടുത്ത രണ്ട് വാക്യങ്ങൾ ശ്രദ്ധിച്ചാട്ട്. 20:21. മകനെ, നിന്റെ അപ്പന്റെ കൽപ്പന പ്രമാണിക്ക, അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുകയുമരുത്. അത് എല്ലായ്പ്പോഴും നിന്റെ ഹൃദയത്തോട് ബന്ധിച്ചുകൊള്ളുക, നിന്റെ കഴുത്തിൽ അത് കെട്ടിക്കൊള്ളുക. നീ നടക്കുമ്പോൾ അത് നിനക്ക് വഴി കാണിക്കും, നീ ഉറങ്ങുമ്പോൾ അത് നിന്നെ കാക്കും, നീ ഉണരുമ്പോൾ അത് നിന്നോട് സംസാരിക്കും. യുവാവ് ഇപ്പോൾ വളർന്നു, അവൻ സ്കൂളിലേക്ക് പോയി. എന്നാൽ അവന്റെ അപ്പനും അമ്മയും അവനെ പഠിപ്പിച്ച കാര്യങ്ങൾ മറന്നുപോകരുതെന്നാണ് അവനെ ഓർമ്മിപ്പിക്കുന്നത്. തന്റെ ഭവനത്തിൽ താൻ പഠിച്ച കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടവയാണ്. അവൻ അവയെ നിരന്തരം തന്റെ മുൻപിൽ വെക്കേണ്ടതുണ്ട്. 23 വാക്യത്തിൽ നാം കാണുന്നത്, കൽപ്പന ഒരു ദീപവും ഉപദേശം ഒരു വെളിച്ചവും പ്രബോധനത്തിന്റെ ശാസനകൾ ജീവന്റെ മാർഗവുമാകുന്നു. കൽപ്പനയെയും പ്രബോധനത്തെയും ഈ പറഞ്ഞതുപോലെ കാണുവാൻ കഴിയാത്തവർ വാസ്തവത്തിൽ ഒരുതരം അടിമത്വത്തിലാണ് കഴിയുന്നത്. ആർക്കാണ്ടുവേണ്ടി ഏതാണ്ടൊക്കെ അനുസരിക്കുന്നു. ശാസനകളെ താങ്കൾ എങ്ങനെയാകുന്നു കാണുന്നത്? ലൈംഗിക പാപങ്ങൾക്കെതിരെയുള്ള മുന്നറിയിപ്പ് തുടർന്ന് നാം കാണുന്നു. നമ്മുടെ സമകാലിക സമൂഹത്തിലെ വലിയ പാപത്തിലേക്കാണ് ഇപ്പോൾ അവൻ വരുന്നത്, ലൈംഗിക പാപങ്ങൾ. മുന്നറിയിപ്പ് വീണ്ടും പരസ്ത്രീയെ സംബന്ധിക്കുന്നതാണ്. വേശ്യാസ്ത്രീ മറ്റെന്തിനേക്കാളുമേറെ ഒരു യുവാവിന്റെ ജീവിതത്തെ തകർക്കുവാൻ ഉതകുന്നതാണ് ഈ പാപം. ലൈംഗിക പാപങ്ങൾ നമ്മുടെ ഈ കാലത്തെ ഏറ്റവും വലിയ പാപങ്ങളാണ്. വ്യഭിചാര സംബന്ധമായവ. ഇവ മൂലം മുഴുവനായി തകർക്കപ്പെട്ട ജീവിതങ്ങളുടെ എണ്ണം കണക്കുകൂട്ടുവാൻ ആരാലും കഴിയില്ല. എത്രയെത്ര വിവാഹബന്ധങ്ങളാണ് ഈ പാപത്താൽ തകർന്നത്. സിനിമകളും നോവലുകളും പ്രചാരത്തിലിരിക്കുന്ന പല ഗാനങ്ങളുമെല്ലാം ഇതേ വിഷയമാണ് പറയുന്നത്. ഒട്ടുമുക്കാലും ലൈംഗിക പാപത്തെക്കുറിച്ചല്ല, അത് ചെയ്യുവാൻ കഴിയുന്ന വളഞ്ഞ വഴിയെക്കുറിച്ചാകുന്നു വിവരിക്കുന്നത്. അങ്ങനെ കുടുംബങ്ങൾ തകരുന്നു, കുട്ടികൾ അനാഥരാകുന്നു, ഹൃദയങ്ങൾ തകർന്ന മനുഷ്യർ ആശ്വാസത്തിനായി തേടി നടക്കുന്നു. അതെ, ലോകത്തിന് ബന്ധങ്ങളെ ഉറപ്പിക്കുവാനല്ല, തകർക്കുവാൻ മാത്രമാണ് കഴിയുന്നത്. സദൃശവാക്യത്തിന് ഇതേക്കുറിച്ച് വളരെയേറെ പറയുവാനുണ്ട്. 24-25 വാക്യങ്ങൾ നോക്കിക്കാട്ട്. അവ ദുഷ്ടസ്ത്രീയുടെ വശീകരണത്തിൽ നിന്നും പരസ്ത്രീയുടെ ചക്രവാക്കുകളിൽ നിന്നും നിന്നെ രക്ഷിക്കും. അവളുടെ സൌന്ദര്യത്തെ നിന്റെ ഹൃദയത്തിൽ മോഹിക്കരുത്. അവൾ കണ്ണിമ കൊണ്ട് നിന്നെ വശീകരിക്കുകയും അരുത്. യുവാവ് തന്റെ ഹൃദയത്തിൽ അവളുടെ സൌന്ദര്യത്തെ മോഹിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. സദൃശവാക്യങ്ങൾ 4:23 വാക്യത്തിൽ നാം കണ്ടുകഴിഞ്ഞതേയുള്ളൂ. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത് എന്ന്. അവളുടെ വശീകരണത്തിൽ നിന്നും ചക്രവാക്കുകളിൽ നിന്നും സൌന്ദര്യത്തിൽ നിന്നും കണ്ണിമയിൽ നിന്നുമൊക്കെ രക്ഷപ്പെടുവാൻ യുവാവിനെ ഗുണദോഷിക്കുന്നത് ശ്രദ്ധിക്കുക. യേശു പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 5:27-28 വാക്യങ്ങളിൽ, വ്യഭിചാരം ചെയ്യരുത് എന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവൻ എല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തുപോയി. പാപത്തിന്റെ ചിന്തകളെല്ലാം ആരംഭിക്കുന്നത് മനുഷ്യ ഹൃദയത്തിൽ നിന്നുമാണ്. 26 വാക്യം നോക്കിക്കാട്ട്. വേശ്യാ സ്ത്രീ നിമിത്തം പെറുക്കി തിന്നേണ്ടി വരും, വ്യഭിചാരിണി വിലയേറിയ ജീവനെ വേട്ടയാടുന്നു. എത്രയെത്ര മനുഷ്യർ ഈ പറഞ്ഞതുപോലെ നശിച്ചിരിക്കുന്നു, എത്രയെത്ര കുടുംബങ്ങൾ തകർന്നിരിക്കുന്നു. ലജ്ജ കൊണ്ട് മനുഷ്യരുടെ മുഖത്ത് നോക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ എത്രയെത്ര പേർ എത്തിയിരിക്കുന്നു. എല്ലാം ഹൃദയത്തിൽ നിന്നും ആരംഭിക്കുന്നതാണ്. എത്ര വലിയ നാശം വിതയ്ക്കുന്നു. വേശ്യ സ്ത്രീയുടെ അടുത്ത് പോകുന്നതിനാൽ പണം നഷ്ടപ്പെടുന്നു എന്നതല്ല ഇവിടുത്തെ പ്രധാന വിഷയം. പണത്തേക്കാൾ വിലപ്പെട്ടതെന്തെല്ലാമാണ് തകരുന്നത്? ഒരുവിധത്തിലും ഈ പാപത്തിൽ ചെന്നു ചാടുവാൻ ഇടയാകരുത്. ആരംഭത്തിലെ ആകർഷണം പിന്നെ കയ്പായിത്തീരുന്ന അനുഭവം. തുടർന്ന് അവൻ ചില വ്യക്തമായ ചോദ്യങ്ങൾ ചോദിക്കുന്നു. 27 വാക്യം, ഒരു മനുഷ്യന് തന്റെ വസ്ത്രം വെന്തുപോകാതെ മടിയിൽ തീ കൊണ്ടുവരാമോ? ഈ ചോദ്യത്തിന്റെ ഉത്തരം വ്യക്തമാണ്. ഞാൻ മറുപടി പറയണോ? നിങ്ങൾക്കറിയാം. 28 വാക്യത്തിൽ, ഒരുത്തന് കാൽപൊള്ളാതെ തീക്കനലിന്മേൽ നടക്കാമോ? ഉത്തരം വ്യക്തമാണല്ലോ. ഇതിന് ശ്രമിക്കുന്നത് ഒരിക്കലും ബുദ്ധിയല്ല. ശ്രമിക്കുന്നവരുണ്ട് എന്നെനിക്കറിയാം. കൂട്ടുകാരന്റെ ഭാര്യയുടെ അടുക്കൽ ചെല്ലുന്നവൻ ഇങ്ങനെ തന്നെ, അവളെ തൊടുന്ന ഒരുത്തനും ശിക്ഷ വരാതിരിക്കയില്ല. 29 വാക്യമാണ് ഞാൻ വായിച്ചത്. ഒരു മനുഷ്യൻ വ്യഭിചാരം ചെയ്തെന്നാൽ അവൻ നിരപരാധിയല്ല, അവന് ഉപാധി ഒന്നുമില്ല. ഇനിയും ഈ ഉദാഹരണം ഒന്ന് ശ്രദ്ധിച്ചാലും. 30 വാക്യം, കള്ളൻ വിശന്നിട്ട് വിശപ്പടക്കുവാൻ മാത്രം കട്ടാൽ ആരും അവനെ നിരസിക്കുന്നില്ല. ഒരു മനുഷ്യന് വിശന്നതുകൊണ്ട് അവൻ മോഷ്ടിച്ചെന്നാൽ നമ്മുടെ സഹതാപം അവനോടുണ്ടാകും, ഇല്ലേ? ആർക്കും അങ്ങനൊരുവനോട് അലിവ് തോന്നും. അത് അവന്റെ തൊഴിലല്ല എന്ന് നാം കാണുമ്പോൾ അവനോട് നാം സഹതപിക്കും. എന്നാൽ അത് തൊഴിലാക്കിയവനോട് ആരും സഹതപിക്കില്ല. 31 വാക്യത്തിൽ നാം കാണുന്നു, അവനെ പിടികിട്ടിയാൽ അവൻ ഏഴിരട്ടി മടക്കി കൊടുക്കാം, തന്റെ വീട്ടിലെ വസ്തുവകയൊക്കെയും കൊടുക്കാം. എന്തെങ്കിലും കൊടുത്ത് പകരം വീട്ടാം എന്നാണ് പറയുന്നത്. 32 വാക്യം, സ്ത്രീയോട് വ്യഭിചാരം ചെയ്യുന്നവനോ ബുദ്ധിഹീനൻ, അങ്ങനെ ചെയ്യുന്നവൻ സ്വന്തം പ്രാണനെ നശിപ്പിക്കുന്നു. എത്ര വ്യക്തമായ മുന്നറിയിപ്പ്! അബദ്ധത്തിൽ പറ്റിപ്പോയതാണ് എന്നാർക്കും പറയുവാൻ കഴിയുകയില്ല. ഇത് കരുതിക്കൂട്ടി ചെയ്യുന്നതാണ്. ഒഴിഞ്ഞു മാറുവാൻ അവസരമുണ്ടായിട്ടും അതിനുള്ള ഗുണദോഷം വ്യക്തമായി അറിഞ്ഞിരുന്നിട്ടും ഇടിച്ചു കയറി ചെയ്തതാണ് സ്വന്തം പരിശ്രമം. അതുകൊണ്ടാണ് ഇത് വലിയ പാപമായി കാണുന്നത്. 33 വാക്യത്തിൽ, പ്രഹരവും അപമാനവും അവന് ലഭിക്കും, അവന്റെ നിന്ന മാഞ്ഞുപോകുകയുമില്ല. വ്യഭിചാരം ചെയ്യുക എന്നാൽ അവന്റെ ആത്മാവിലും ജീവിതത്തിലും പാടുണ്ടാക്കുന്ന കാര്യമാണത്. മായാത്ത പാട്, മായിച്ചു കളയാവുന്ന വിഷയമല്ലത്. അത് ചെയ്യുന്നവൻ ബുദ്ധിഹീനൻ എന്നത്ര ദൈവവചനം പറയുന്നത്. അങ്ങനെ ചെയ്യുന്നവൻ കുടുംബത്തെ തകർക്കും, സ്വന്തം ജീവിതത്തെ നശിപ്പിക്കും, കുഞ്ഞുങ്ങൾക്ക് കെട്ടിവെപ്പുണ്ടാക്കുന്നവനാണ്. 34-35 വാക്യങ്ങളിൽ, ജാരശങ്ക പുരുഷന് ക്രോധഹേതുവാകുന്നു, പ്രതികാര ദിവസത്തിൽ അവൻ ഇളക്കുകയില്ല, അവൻ യാതൊരു പ്രതിശാന്തിയും കൈക്കൊള്ളുകയില്ല, എത്ര സമ്മാനം കൊടുത്താലും അവൻ തൃപ്തിപ്പെടുകയുമില്ല. വ്യഭിചാരത്തിൽ നിന്നും ഏതെല്ലാം വിധത്തിലുള്ള ദുരന്തങ്ങളാണ് ഉണ്ടാകുന്നത്! ഒരിക്കലും ഇതിന് ഉപാധി നിരത്തി ഇതിൽ തുടരുന്നത് ബുദ്ധിയല്ല സുഹൃത്തെ. താങ്കൾ ജീവിതത്തെ ആസ്വദിക്കുകയല്ല, മായാത്ത പാടുണ്ടാക്കി, പാടല്ല വൃണമുണ്ടാക്കി നശിപ്പിക്കുകയാണ്. ഒരു വിധത്തിലും ഈ പാപത്തിൽ വീഴുവാൻ ഇടയാകരുത്. ഈ പാപത്തെ വെറുക്കുക. ദൈവം ഇതിനെ വെറുക്കുന്നു. ഈ പാപത്തോട് വെറുപ്പുണ്ടാകാത്തിടത്തോളം കാലം നമുക്കിതിൽ നിന്നും ഒഴിഞ്ഞിരിപ്പാൻ സാധിക്കില്ല. പിശാച് ഈ കാര്യത്തിൽ മനുഷ്യനെ വീഴിക്കുവാൻ എല്ലാ കെണിയും ഒരുക്കി കാത്തിരിക്കുകയാണ്. എങ്ങോട്ട് തിരിഞ്ഞാലും ഇതേക്കുറിച്ച് നമുക്ക് കാണുവാനും കേൾക്കുവാനും കഴിയും. ഓർക്കുക, എന്റെ ദൈവം അതാഗ്രഹിക്കുന്നില്ല. എന്നെ സ്നേഹിക്കുന്ന ദൈവം, ഞാൻ സ്നേഹിക്കുന്ന ദൈവം അതൊരിക്കലും അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് ഞാനും അത് വെറുക്കണം. ഈ വെറുപ്പ് നമ്മിൽ ഉണ്ടാകാത്തിടത്തോളം കാലം അതിനോടുള്ള ആകർഷണം കുറയുകയില്ല, വർദ്ധിക്കുക മാത്രമേ ഉള്ളൂ. കാരണം അതുപോലൊരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ദൈവം നമുക്ക് തന്നിട്ടുള്ളതുകൊണ്ട് സംതൃപ്തി അടഞ്ഞ് സന്തോഷത്തോടുകൂടെ ജീവിക്കുക, അതാണ് ആത്മീക ജീവിതത്തിൽ വളരുവാൻ നമ്മെ സഹായിക്കുന്നത്. ഇല്ല എങ്കിൽ കുറ്റബോധം എപ്പോഴും കാർന്ന് തിന്നുകൊണ്ടിരിക്കും. നാം ഒരിക്കലും അതിനനുവദിക്കരുത്. താങ്കളുടെ ജീവിതത്തെ ദൈവം ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുവാനായി സമർപ്പിക്കുമോ? ദൈവം വെറുക്കുന്ന കാര്യങ്ങൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിന് ദോഷമായ കാര്യങ്ങളാണ്. ദൈവം ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മുടെ ഈ ചെറിയ ആയുസ്സിന് നന്മയായിട്ടുള്ളതാണ്. അത് നാമും ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ടാൽ കൂടുതൽ അനുഗ്രഹം പ്രാപിക്കുവാൻ സാധിക്കും. അതിനായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കൂ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ബലഹീനമായ ഞങ്ങളുടെ ഈ ശരീരത്തിൽ ഞങ്ങൾക്ക് തന്നെ നിയന്ത്രിക്കുവാൻ കഴിയാത്ത സകലതും നിയന്ത്രിക്കാം എന്ന് അവിടുന്ന് സമ്മതിച്ചിട്ടുണ്ടല്ലോ, അവിടുന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടല്ലോ. അവിടുത്തെ വചനം അത് ഞങ്ങൾക്ക് ഉറപ്പാക്കി തരുന്നതോർത്തു സ്തോത്രം. അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ അതിനായി സഹായിക്കുന്നതോർത്തു സ്തോത്രം. കർത്താവെ, അവിടുന്ന് വെറുക്കുന്ന കാര്യങ്ങളും മനസ്സിലാക്കി ഞങ്ങളും വെറുക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് വചനം കേട്ട എല്ലാ പ്രിയ നിന്റെ കുഞ്ഞുങ്ങളെയും അവിടുന്ന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് വെച്ചിരിക്കുന്ന അതിരുകളെ ലംഘിക്കുവാൻ ഒരിക്കലും ഞങ്ങളെ അനുവദിക്കരുതേ. ഞങ്ങൾ അശക്തരാണ്, ഞങ്ങളാൽ തന്നെ കഴിവില്ല എന്ന് സമ്മതിക്കുന്നു. അവിടെ ഞങ്ങളെ ശക്തീകരിക്കണമേ, സഹായിക്കണമേ. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ.
സദൃശവാക്യ പുസ്തകത്തിന്റെ വിഷയവിഭജനം ആവശ്യമുള്ളവർ ദയവായി ഇന്ന് തന്നെ എഴുതുക. ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി malayalamttb@radio882.com. ഞങ്ങളുമായി നേരിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9444776737 8 എന്ന ഫോൺ നമ്പറിൽ ഉടനെ വിളിക്കുക. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
ഉന്നതൻ ശ്രീ യേശു മാത്രം എന്നും വന്നീതൻ സ്തുതിക്കു പാത്രം. എണ്ണമറ്റ മനോഗോത്രം പിന്നിൽ ചേർന്നു പാടും സ്തോത്രം. ഉന്നതൻ ശ്രീ യേശു മാത്രം എന്നും വന്നീതൻ സ്തുതിക്കു പാത്രം. എണ്ണമറ്റ മനോഗോത്രം പിന്നിൽ ചേർന്നു പാടും സ്തോത്രം.
ഓ രക്ഷിതരാം ദൈവജനനേ,
നമ്മൾ രക്ഷയുടെ പാത്രമെടുത്തു. ദിവ്യരക്ഷകനേശുവിനെ രക്ഷണവും പാടി സ്തുതിക്കാം.
ഓ രക്ഷിതരം ദൈവജനനേ, നമ്മൾ രക്ഷയുടെ പാത്രമെടുത്തു.
ദിവ്യരക്ഷകനേശുവിനെ രക്ഷണവും പാടി സ്തുതിക്കാം. സർവശ്രേഷ്ഠനാം പുരോഹിതനായി ജീവനായകൻ നമുക്കായി ജീവിക്കുന്നത്യുന്നതനായി ജീവൻ തന്ന സ്നേഹിതനായി സർവശ്രേഷ്ഠനാം പുരോഹിതനായി ജീവനായകൻ നമുക്കായി ജീവിക്കുന്നത്യുന്നതനായി.
രക്ഷിതരം ദൈവജനനേ, നമ്മൾ രക്ഷയുടെ പാത്രമെടുത്തു.
ദിവ്യരക്ഷകനേശുവിനെ രക്ഷണവും പാടി സ്തുതിക്കാം.
ഓ രക്ഷിതരം ദൈവജനനേ, നമ്മൾ രക്ഷയുടെ പാത്രമെടുത്തു.
ദിവ്യരക്ഷകനേശുവിനെ ക്ഷണവും പാടി സ്തുതിക്കാം. നിത്യജീവ ജലപാനം യേശു ക്രിസ്തുനാഥൻ തന്നദാനം, ദിവ്യനാമസ്തുതിഗാനം നമ്മൾ നാവിൽ നിറയേണം. നിത്യജീവജലപാനം യേശു ക്രിസ്തുനാഥൻ തന്നദാനം, ദിവ്യനാമസ്തുതിഗാനം നമ്മൾ നാവിൽ നിറയേണം.
രക്ഷിതരം ദൈവജനനേ, നമ്മൾ രക്ഷയുടെ പാത്രമെടുത്തു.
ദിവ്യരക്ഷകനേശുവിനെ രക്ഷണവും പാടി സ്തുതിക്കാം.
ഓ രക്ഷിതരം ദൈവജനനേ, നമ്മൾ രക്ഷയുടെ പാത്രമെടുത്തു.
ദിവ്യരക്ഷകനേശുവിനെ രക്ഷണവും പാടി സ്തുതികൾ നടുവിൽ വാഴും തന്റെ അരികളിൻ തല താഴും, പാപികളെല്ലാരും കേഴും പാദമതിൽ വന്നു വീഴും. സ്തുതികൾ നടുവിൽ വാഴും തന്റെ അരികളിൻ തല താഴും, പാപികളെല്ലാരും കേഴും പാദമതിൽ വന്നു വീഴും.
രക്ഷിതരം ദൈവജനനേ, നമ്മൾ രക്ഷയുടെ പാത്രമെടുത്തു.
ദിവ്യരക്ഷകനേശുവിനെ രക്ഷണവും പാടി സ്തുതിക്കാം.
ഓ രക്ഷിതരം ദൈവജനനേ, നമ്മൾ രക്ഷയുടെ പാത്രമെടുത്തു.
ദിവ്യരക്ഷകനേശുവിനെ ലക്ഷണവും പാടി സ്തുതിക്കാം.